നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
നാണയപ്പെരുപ്പം ഉടൻ കുറയുമെന്നും പിന്നാലെ പലിശ കുറയുമെന്നുമെല്ലാം നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് ഒന്നര വർഷത്തോളമായി. ആ ഒന്നര വർഷത്തെ കാത്തിരിപ്പിന് താമസിയാതെ വിരാമമുണ്ടാകുമെന്നാണ് രാജ്യത്തെ ഭൂരിഭാഗം സാമ്പത്തിക വിദഗ്ധരുടെയും ബാങ്കുകളുടെയും എല്ലാം പ്രവചനങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. പ്രവചനങ്ങൾ വിശ്വസിക്കാമെങ്കിൽ പലിശ കുറയാനുള്ള സാധ്യത എത്രത്തോളമാണ്? കുറഞ്ഞാൽ ഭവന വായ്പയുള്ളവർക്ക് അത് എത്രത്തോളം ഗുണം ചെയ്യും? ഇക്കാര്യമാണ് SBS മലയാളം ഈ റിപ്പോർട്ടിൽ പരിശോധിക്കുന്നത്. ഇത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഞാൻ ദിജു ശിവദാസ്. ഓസ്ട്രേലിയൻ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം വാർത്തകളും വിശദാംശങ്ങളുമെല്ലാം SBS മലയാളം പതിവായി മലയാളത്തിൽ എത്തിക്കാറുണ്ട്. അവ കേൾക്കാനായി ഞങ്ങളെ പിന്തുടരുക നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എവിടെയും. ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രമുഖ ബാങ്കുകളിലൊന്നായ നാബ് ഈ ആഴ്ച പലിശ നിരക്ക് കുറച്ചു. ഫിക്സഡ് ഹോം ലോണുകളുടെ നിരക്കാണ് രാജ്യത്തെ ബിഗ് ഫോർ ബാങ്കുകളിലൊന്നായ നാബ് വെട്ടിക്കുറച്ചത്. റിസർവ് ബാങ്കിന്റെ അടുത്ത ബോർഡ് യോഗം ചേരാൻ രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെയുള്ള നാബിന്റെ ഈ തീരുമാനം നല്ലൊരു ശുഭസൂചനയായാണ് പല സാമ്പത്തിക വിദഗ്ധരും കരുതുന്നത്. റിസർവ് ബാങ്ക് ക്യാഷ് റേറ്റ് കുറയ്ക്കും എന്ന പ്രതീക്ഷ നൽകുന്ന സൂചന. ഓണർ ഒക്കുപ്പൈഡ് ലോണുകളുടെ ഫിക്സഡ് റേറ്റിൽ 0.25% ഇൻവെസ്റ്റ്മെന്റ് ലോണുകളുടെ റേറ്റിൽ 0.3% കുറവ് വരുത്തിയത്. നിലവിൽ 5.84% മുതലാണ് നാബ് നൽകുന്ന ഫിക്സഡ് റേറ്റുകൾ. ബിഗ് ഫോർ ബാങ്ക് അല്ലെങ്കിലും മറ്റൊരു പ്രമുഖ ബാങ്കായ മക്വാറി ബാങ്കും ജനുവരിയിൽ ഫിക്സഡ് റേറ്റ് വെട്ടിക്കുറച്ചിരുന്നു. അതും 0.5% കുറവ് തന്നെയാണ്. 3 ചെറുകിട വായ്പാദാതാക്കൾ വേരിയബിൾ റേറ്റിൽ ശരാശരി 0.09% കുറവ് വരുത്തിയതായും വായ്പകൾ താരതമ്യം ചെയ്യുന്ന സൈറ്റായ കാൻസ്റ്റാർ ചൂണ്ടിക്കാട്ടുന്നു. എന്തുകൊണ്ടാണ് ബാങ്കുകൾ ഇപ്പോൾ ഇത്തരത്തിൽ നിരക്ക് കുറയ്ക്കുന്നത്? കഴിഞ്ഞയാഴ്ച പുറത്തുവന്ന നാണയപ്പെരുപ്പ് നിരക്ക് തന്നെയാണ് കാരണം. പലിശ തീരുമാനിക്കാൻ റിസർവ് ബാങ്ക് പ്രധാനമായും പരിഗണിക്കുന്ന അടിസ്ഥാന നാണയപ്പെരുപ്പം അഥവാ അണ്ടർലൈയിങ് ഇൻഫ്ലേഷൻ 3.2% കുറഞ്ഞിട്ടുണ്ട്. ഇത് 3% താഴേക്ക് കൊണ്ടുവരണം എന്നതാണ് റിസർവ് ബാങ്കിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഇതോടെ അടുത്ത യോഗത്തിൽ റിസർവ് ബാങ്ക് പലിശ കുറയ്ക്കാനുള്ള സാധ്യത 90% ഉയർന്നിരിക്കുന്നു എന്നാണ് ഏണസ്റ്റ് ആൻഡ് യങ് ഓഷ്യാനയിലെ സാമ്പത്തിക വിദഗ്ധ ചെറൽ മർഫി ചൂണ്ടിക്കാട്ടുന്നത്.
The only caveat I'd put on that is, of course, the inflation number isn't the only number that the Reserve Bank looks at.
പലിശ കുറയ്ക്കും എന്ന് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ആ പ്രതീക്ഷ തന്നെയാണ് ഫെഡറൽ ട്രഷറർ ജിം ചാമേഴ്സും പങ്കുവയ്ക്കുന്നത്.
I'm not going to make any sort of commentary which can be confused with giving free advice to the Independent Reserve Bank or making predictions. Inflation is down, wages are up, unemployment is low. And 1.1 million jobs have been created.
ഇവർ മാത്രമല്ല, രാജ്യത്തെ നല്ലൊരു ഭാഗം സാമ്പത്തിക വിദഗ്ധരും ഇപ്പോൾ ഇതുതന്നെ പറയുന്നുണ്ട്. February 17-18 തീയതികളിലാണ് റിസർവ് ബാങ്കിന്റെ അടുത്ത യോഗം ചേരുന്നത്. 18 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയാൻ കഴിയും. എന്താണ് പലിശ കുറയുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കാൻ കാരണം? നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാണയപ്പെരുപ്പത്തിലെ കുറവ് തന്നെയാണ് ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം. 2021 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നാണയപ്പെരുപ്പ നിരക്കാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയ 3.2. കുതിച്ചുയർന്ന ജീവിത ചെലവ് ജനങ്ങളുടെ ചെലവാക്കൽ ശേഷിയെ പിടിച്ചുകെട്ടിയിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇത് നൽകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം രാജ്യം ഫെഡറൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്നതാണ്. സ്വതന്ത്ര സംവിധാനമായ റിസർവ് ബാങ്കിനുമേൽ സർക്കാരിന് നേരിട്ട് നിയന്ത്രണമില്ലെങ്കിലും കൂടി നിൽക്കുന്ന പലിശ നിരക്ക് സർക്കാരിനും തിരിച്ചടിയാകുമെന്ന കാര്യം എല്ലാവർക്കും അറിയാം. നാണയപ്പെരുപ്പം കുറഞ്ഞിട്ടും പലിശ കുറയ്ക്കാതിരുന്നാൽ അത് റിസർവ് ബാങ്കിനുമേൽ കൂടുതൽ ചോദ്യങ്ങൾ ഉയരാൻ കാരണമാകും, ജനങ്ങളിൽ നിന്നും മാത്രമല്ല കാൻബറയിൽ നിന്നും. എന്നാൽ ഇപ്പോഴും പലിശ കുറയ്ക്കലിന് വിഘാതമായേക്കാവുന്ന ചില ഘടകങ്ങളുമുണ്ട്. ശക്തമായ തൊഴിൽ വിപണിയാണ് അതിൽ ഒന്ന്. തൊഴിലില്ലായ്മ റിസർവ് ബാങ്ക് പ്രതീക്ഷിച്ചതുപോലെ കൂടിയിട്ടില്ല. അതേസമയം അടുത്ത യോഗത്തിൽ കൂടുതൽ പ്രാധാന്യം നാണയപ്പെരുപ്പത്തിന് തന്നെയാകുമെന്നാണ് ഭൂരിഭാഗം സാമ്പത്തിക വിദഗ്ധരുടെയും പ്രവചനം. റിസർവ് ബാങ്ക് പലിശ നിരക്ക് 0.25% കുറയ്ക്കുകയും ബാങ്കുകൾ അത് പൂർണ്ണമായും നടപ്പാക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എത്രത്തോളം പണം ലാഭിക്കാൻ കഴിയും എന്നറിയാമോ? $600,000 ഭവന വായ്പയുള്ള ഒരാൾക്ക് ഇനി 25 വർഷത്തെ തിരിച്ചടവ് ബാക്കിയുണ്ടെങ്കിൽ മാസം $92 തിരിച്ചടവിൽ കുറവുണ്ടാകുന്നത്. $1,000,000 വായ്പയുള്ള ആളാണെങ്കിൽ $154 ലാഭമുണ്ടാകും. അടുത്ത ഒരു വർഷത്തിനിടയിൽ എത്ര തവണ റിസർവ് ബാങ്ക് പലിശ കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ചും പ്രമുഖ ബാങ്കുകൾക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. 5 തവണ പലിശ കുറയ്ക്കുമെന്നാണ് നാബിന്റെ പ്രവചനം. വെസ്റ്റ്പാക്കും കോമൺവെൽത്ത് ബാങ്കും 4 തവണ കുറവ് പ്രതീക്ഷിക്കുമ്പോൾ ANZ പറയുന്നത് 2 തവണ മാത്രമേ പലിശ കുറയ്ക്കൂ എന്നാണ്. ബാങ്കുകളുടെ പ്രവചനത്തിന്റെ ശരാശരി പ്രകാരം 4 തവണ പലിശ കുറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയായിരിക്കും ലാഭം? $600,000 വായ്പയുള്ളയാൾക്ക് തിരിച്ചടവിൽ മാസം $359 കുറവാകും ഉണ്ടാകുന്നത്. $1,000,000 വായ്പയുള്ളയാൾക്ക് $599. പക്ഷേ അതിന് റിസർവ് ബാങ്ക് പലിശ കുറച്ചാൽ മാത്രം പോരാ, ആ കുറവ് പൂർണ്ണമായും നിങ്ങളുടെ ബാങ്ക് നിങ്ങൾക്ക് കൈമാറുകയും വേണം. എന്നാൽ ബാങ്കുകൾക്ക് അത്തരമൊരു ബാധ്യത നിയമപരമായി ഇല്ല എന്നതാണ് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. ഓസ്ട്രേലിയൻ റിസർവ് ബാങ്ക് ഈ മാസം പലിശ കുറയ്ക്കാനുള്ള സാധ്യത എത്രത്തോളമെന്നാണ് നമ്മൾ ഇതുവരെ പരിശോധിച്ചത്. സാധ്യതകൾക്കും പ്രവചനങ്ങൾക്കും അപ്പുറം റിസർവ് ബാങ്ക് യോഗം ചേരുമ്പോൾ മാത്രമാകും ഇതിന്റെ യഥാർത്ഥ സാഹചര്യം നമുക്ക് കിട്ടുന്നത്. എന്തായാലും February 18 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 SBS മലയാളവും ആ പ്രഖ്യാപനത്തിന്റെ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കും. അത് ലഭിക്കാനായി SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ. ഈ പോഡ്കാസ്റ്റ് ഇന്ന് അവതരിപ്പിച്ചത് ഡി ജു ശിവദാസ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.